ജാനിയുടെ സ്വന്തം കാശി. രചന സുജിഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഹമീദ് കാശിയുടെ കൈപ്പിടിച്ച് നന്ദി പറഞ്ഞു. മജി വിളിച്ചിരുന്നുപ്പ, അവനാകെ ടെൻഷനിലാണ്, അക്രയുണ്ട്, സംസാരിച്ചോളൂ. കാശി ഫോൺ അയാൾ കൊടുത്തു. കാശി നോക്കുമ്പോൾ ജാനിയും റസിയും പരസ്പരം ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇക്ക, ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ രണ്ടാളെയും പിരിയാൻ തന്നെ തോന്നിയിരുന്നില്ല. രണ്ടുപേരുടെയും കൈപ്പിടിച്ച് റസിയെ തുള്ളിച്ചാടി. അവർ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടതും കരയിൽ നിൽക്കുന്ന എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. ലക്ഷ്മി ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു. മുഖം ഉമ്മ കൊണ്ട് നിറച്ചു. കരയില്ലേ അമ്മേ? കാശിയും ജാനിയും ഒരുപോലെ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചു. കാശി, ജാനി. ഗീത അവരെ കെട്ടിപ്പിടിച്ചു. കരയുന്ന ജാനിയുടെ മിഴികൾ സൂര്യ തുടച്ചു കൊടുത്തു. അനിയത്തിക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് മനസ്സിൽ മാപ്പ് പറഞ്ഞു. ചുറ്റും സ്നേഹിക്കുന്നവരുടെ പ്രകടനങ്ങൾ കൊണ്ട് അവർ മൂടപ്പെട്ടു.
എന്റെ കുഞ്ഞിന്റെ മേലൊക്കെ മുറിവായല്ലോ.
ലക്ഷ്മി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
അമ്മ, അതൊക്കെ പുല്ലുകോറിയപ്പോ ചോര ഒടിഞ്ഞാണ്, വലിയ മുറിവൊന്നുമല്ല.
ലക്ഷ്മി അപ്പോഴും അവന്റെ കയ്യിലൊക്കെ തലോടി വിരുമ്പി.
അമ്മയുടെ പൊന്നുമോള് പേടിച്ചോ?
അവരുടെ കവിളിൽ ഉമ്മയിച്ചുകൊണ്ട് ജാനി പറഞ്ഞു. മജിയെ കണ്ടതും റസിയും കുടുംബവും അവന്റെ അടുത്തേക്ക് പോയി. ശേഖരനും കാശിയുടെ ഏട്ടന്മാരും ഹമീദിന്റെ കൈപ്പിടിച്ച് നന്ദി പറഞ്ഞു. കാശി എല്ലാവർക്കും റസിയെയും കുടുംബത്തെയും പരിചയപ്പെടുത്തി. എല്ലാവരും അവരോട് നന്ദി പറഞ്ഞു. കാശിയും ജാനിയും മജിയെ പരിചയപ്പെട്ടു.
ജാനി,
സിദ്ധു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു.
കാശിയേട്ടാ.
ആര്യ കാശിയും ഓടി വന്ന് പുണർന്നു. വീട്ടിലുള്ളവർക്ക് ആര്യയുടെയും സിദ്ധുവിന്റെയും പ്രവൃത്തി അത്ര രസിച്ചില്ല.
ജാനി, നിന്നെ കാണാതായപ്പോ എത്ര ടെൻഷനായി എന്നറിയോ?
സിദ്ധു അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു.
കാശിയേട്ടാ, ഏട്ടനെ കാണാതായപ്പോ ഒരിറ്റു വെള്ളം ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഫുള്ള് വെട്ടിവിഴുങ്ങലായിരുന്നു, പിന്നെ വെള്ളം കുടിക്കവണേ നേരം.
സച്ചി പറഞ്ഞു കേട്ട് ആര്യ അവനെ തറപ്പിച്ചു നോക്കി. കാശിയുടെ ഏട്ടന്മാർക്കും അമ്മക്കും റസിയക്കും അത് കേട്ട് ചിരി വന്നു. കാശി ആര്യ അവനിൽ നിന്ന് അകത്തി മാറ്റി.
സിദ്ധുവേട്ടാ, ഈ കാലനാഥന്റെ വെള്ളത്തിലേക്ക് തട്ടിയിട്ടതാ. ആദ്യേട്ടന് പപ്പിയാണ്, റസിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ബോട്ടിലെത്തിച്ച്. ഈ കാലനാഥൻ എന്റെ വഴക്ക് പറയായിരുന്നു എപ്പോഴും, ഇപ്പൊ കൂടി തല്ലാൻ നോക്കി.
ജാനി പറഞ്ഞു കേട്ട് കാശി ഞെട്ടലോട് നോക്കി. സിദ്ധുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. ജാനി റസിയോട് വെറുക്കാൻ വേണ്ടി കാണിച്ചാണെന്ന് ആംഗ്യം കാണിച്ച് കണ്ണുറുക്കി. വേദനയോട് അമ്മയെ നോക്കി പുഞ്ചിരിക്കുന്ന കാശിയെ കണ്ടപ്പോൾ റസിയൊക്കെ സങ്കടം വന്നു. ഫാത്തിമയും ഹമീദും അവളുടെ സ്വഭാവമാറ്റം കണ്ട് പകപ്പോടെ നിൽക്കുകയാണ്.
ഇയാളോ എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട്?
ജാനി അവൻ വെറുക്കാൻ വേണ്ടി കൈച്ചൂണ്ടി പറഞ്ഞു. കാശി ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. അനന്തൻ അവന്റെ പുറകിലേക്ക് ചവിട്ടി.
ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കൊല്ലാൻ നോക്കുന്നോടാ.
അനന്തനിൽ നിന്ന് അങ്ങനെ പ്രവൃത്തി ജാനി ഒട്ടും പ്രതീക്ഷിച്ചില്ല. തന്നെ കണ്ണുകൾ കൊണ്ട് ഉഴിഞ്ഞു നോക്കുന്ന അവനെ അവൾ അറപ്പോടെ നോക്കി. നിലത്തേക്ക് വീണ കാശി വേദനയോടെ എഴുന്നേറ്റു.
എടാ.
സൂര്യയും സത്യയും അനന്തനെ തള്ളി നിലത്തേക്കിട്ടു. അനന്തൻ ഓടി വന്നവരെ തല്ലാൻ നിന്നു. മഹി സൂര്യയുടെയും സത്യയുടെയും മുമ്പിലേക്ക് കയറി നിന്നു. അനന്തന്റെ ഇരുതോളിലും പിടിച്ച് മഹി അവന്റെ അടിവയറ്റിലേക്ക് മുട്ടുകാൽ കയറ്റിയിടിച്ചു.
എന്റെ അനിയന്മാരെ തൊട്ടാലുണ്ടല്ലോ.
അനന്തൻ നിലത്ത് കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞു.
വാടാ.
കാശിയെ ചേർത്ത് പിടിച്ച് മഹി അനിയന്മാരോട് പറഞ്ഞു.
നാദേശ്വരത്തെ ചെക്കന്മാരോട് ഏറ്റുമുട്ടാൻ വരല്ലേ, അടിച്ചു നിന്റെ മുട്ടുകാൽ തല്ലിയെടുക്കും.
കാശിനാഥൻ തിരിഞ്ഞെന്ന് അനന്തന്റെ മുഖത്തേക്ക് അടിച്ചുകൊണ്ട് പറഞ്ഞു. മക്കൾ പോകുന്ന നോക്കി ശേഖരൻ ശീലകണക്കെ നിന്നു. ലക്ഷ്മിയും സ്ത്രീയും കാവ്യയും ശേഖരനടുത്ത് നിന്നു. അരുന്ധതി അത് കണ്ട് ശേഖരന്റെ കയ്യിൽ ഇറുകെ പിടിച്ചു. അരുന്ധതിയുടെ സാന്നിധ്യം അയാളിൽ വെറുപ്പ് സൃഷ്ടിച്ചു. ജാനികക്ക് വേദന തോന്നി. താൻ പറഞ്ഞ് കൂടിപ്പോയെന്ന് അവൾക്ക് തോന്നി. ലക്ഷ്മി റസിയയും ഫാമിലിയും അവരോടൊപ്പം കൂട്ടി. അവരെല്ലാം റോഡിലേക്ക് ചെല്ലുമ്പോൾ കാശിയും മേട്ടന്മാരും കാറിനടുത്ത് നിൽക്കുകയാണ്. ആനന്ദനും സഞ്ജുവും അരുന്ധതിയും ദേഷ്യത്തോടെ സിദ്ധുവിന്റെ കാൽ കയറിപ്പോയി. കാശിയും മേട്ടന്മാരും മജീദിനെയും ഹമീദിനെയും കൂട്ടി മഹിയുടെ കാൽ കയറി മുമ്പിൽ പോയി. ശേഖരന്റെ കാറിൽ വീട്ടിലെ സ്ത്രീകൾ കയറി, ഒപ്പം ഫാത്തിമയും റസിയയും. അടുത്തിരിക്കുന്ന റസിയ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ട് ജാനി അവളെ ചേർത്ത് പിടിച്ചു.
എന്താ എന്റെ റസി മിണ്ടാതിരിക്കുന്നേ?
റസിയയുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു.
അഭിനയാണെങ്കിലും മേല് മുഴുവൻ ചോര പിടിഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യനെ നെഞ്ചിൽ കുത്തിയെടുക്കുന്ന വാക്കുകൾ പറയുന്ന ഒന്ന് നിർത്തിയിത്ത. എല്ലാം അറിയുന്ന എനിക്ക് ഇത്ര വേദനിച്ചെങ്കിൽ ഒന്നും അറിയാത്ത മനസ്സ് എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോ എത്ര നൊന്ത് കാണും. അവർക്ക് കാശിയേട്ടനെ അറിയുന്ന കൊണ്ട് തെറ്റിദ്ധരിക്കില്ല, പക്ഷെ ഇനി ഇത്ത സിദ്ധുവേട്ടന് മുമ്പിൽ ഇക്കയെ താഴ്ത്തരുത്.
റസിയ സങ്കടത്തോടെ അവളെ കാതിൽ ചൊല്ലി.
എന്നെ വെറുക്കട്ടെ, എന്നെ വെറുക്കട്ടെ റസിയ, വെറുക്കട്ടെ.
ജാനി വേദനയോട് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. വീട്ടിലെത്തിയ ശേഷം ഹമീദിനും ഫാത്തിമക്കുമുള്ള മുറിയിലേക്ക് ലക്ഷ്മി അവരെ കൂട്ടിക്കൊണ്ടുപോയി. ശ്രീയുടെ റൂമിലായിരുന്നു റസിയും ആര്യയും ജാനിയും. കുളിച്ചു വന്ന റസിയക്ക് ധരിക്കാൻ ശ്രീയുടെ ഡ്രസ്സ് കൊടുത്ത് അവർ താഴേക്ക് പോയി.
അവർ സ്വീകരണ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാശിയും കൂട്ടുകാരും ഏട്ടന്മാരും മജിയും എല്ലാവരും സോഫയിൽ നിന്ന് സംസാരിക്കായിരുന്നു. നാലാളും അവരുടെ അടുത്തേക്ക് എന്നു. ശേഖരനും അളിയന്മാരോടൊപ്പം ഹമീദ് പൂമുഖത്തിരിക്കുകയാണ്. ലക്ഷ്മിയും കാവ്യയും ജാനകിയും ഗീതയും സുഹാസിനിയും എല്ലാവർക്കും കുടിക്കാനുള്ള ചായയുമായി അങ്ങോട്ടേക്ക് വന്നു. ഫാത്തിമയും അവരോടൊപ്പമുണ്ട്. എല്ലാവരും ചായയും കുടിച്ച് കളിച്ചിരിയോടെ ഇരിക്കുകയായിരുന്നു. റസിയ അപ്പുവിനടുത്ത് മടിയിൽ വെച്ചു. കുട്ടികളായ സച്ചുവും നെനുവും മഹിയുടെ അടുത്തിരിപ്പുണ്ട്.
ഹായ്, എൻ്റെ പേര് ജോണി.
എന്താ പേര്?
കുട്ടി പഠിക്കുകയാണോ?
എവിടെയാ പഠിക്കുന്നത്? ജോണി തൊട്ടടുത്ത സോഫയിലിരിക്കുന്ന റസിയോട് ചോദിച്ചു.
മോനെ,
അല്ല നമ്മുടെ വീട്ടിൽ വന്ന കൊച്ചല്ലേ?
അവൻ ആരൊക്കെടാൽ ഇങ്ങനെയാണ് മോളെ, പെങ്ങന്മാരെ പോലെ കാണുള്ളൂ, കൂട്ടുകാർ ഒരുമിച്ച് പറഞ്ഞു.
പെൺകുട്ടികളോടും മിണ്ടാറേയില്ല. പിന്നെ കാശിമച്ചാനെ രക്ഷിച്ച് നന്ദിയോട് മിണ്ടിയതാണ്.
എല്ലാം കൂടി ഇട്ട് കിട്ടുന്ന കണ്ട് ജോണി ഒറ്റവലിക്ക് ചായ കുടിച്ച് അവരുടെ ഇടയിൽ പോയിരുന്നു. എല്ലാവരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി.
പട്ടികൾ, എല്ലാം കൂടി എന്നെ പിടിച്ച് ബ്രഹ്മചാരിയാക്കി,
അവൻ മുഖം വീർപ്പിച്ചിരുന്നു. ഈ സമയം ശ്രീലകത്തെ മട്ടുപ്പാവിൽ നിന്ന് നാദേശ്വരത്തെ സന്തോഷാഹ്ലാദങ്ങൾ കേട്ട് നിൽക്കുകയായിരുന്നു അരുന്ധതിയും മക്കളും ദാമോദരനും.
എന്താ അവിടെ ഒരു ബഹളം, സന്തോഷം! കാശിനാഥന് ആ തലതെറിച്ച പെണ്ണും വന്നു കയറിയ സന്തോഷം. കൂടെ കുറെ അലവരാദികളെയും കൊണ്ട് വന്നിരിക്കുന്നു.
അരിശത്തോടെ അരുന്ധതി മക്കളോട് പറഞ്ഞു. അവർ നാദേശ്വരത്തേക്ക് നോക്കി. സത്യങ്ങൾ അറിയാവുന്നവർ കാശിയും ജാനിയും വാശിയുകയായിരുന്നു. കാശി കൂട്ടുകാരോട് സംസാരിച്ചിരിക്കുകയാണ്. ജാനിയാണെങ്കിൽ സ്ത്രീയെ ചുറ്റിപ്പിടിച്ച് അവളുടെ തോളിൽ തലചായ്ച്ചു വെച്ച് പ്രണയത്തോടെ കാശിയെ നോക്കിയിരിക്കുകയാണ്. അവർ നാലുപേരും അത് കണ്ട് അത്ഭുതത്തോടെ പരസ്പരം നോക്കി ചിരിച്ചു. സ്ത്രീ തൊട്ടുമുമ്പിലിരിക്കുന്ന ജോയെ നോക്കി. അവൻ ഫോണിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു.
എന്താണ് അളിയന്മാരുമായിട്ടൊരു ചിരിയും കളിയൊക്കെ? എൻ്റെ ഏട്ടന്മാരെ കുപ്പിയിലാക്കാനുള്ള പരിപാടിയാണോ?
ആണെങ്കിൽ നിന്റെ ചേട്ടന്മാരെ മാത്രമല്ല, നിന്റെ അപ്പനെ ഞാൻ കുപ്പിയിലാക്കും. പിന്നെ എൻ്റെ പെണ്ണിനെ മാനയെ വന്ന് പെണ്ണി ചോദിച്ച് അവരുടെ സമ്മതത്തോടെ കൊണ്ടുപോകും.
അങ്ങോട്ട് ചെല്ല്, എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്. ഓടിക്കും നിങ്ങളെ.
മോളെ ശ്രീ, നീ വെറുതെ എന്നോട് വെല്ലുവിളിക്കാൻ വരണ്ട.
അതെ, കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മതിട്ട പൊന്നെ.
ചി, പോടാ.
പോടാന്നോ? വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക്. ഇങ്ങോട്ട് വായോ, ഇനി ഉമ്മ ചോദിച്ച് താരില്ല ഞാൻ.
അയ്യോടാ, സോറി.
അവളയച്ച മെസ്സേജുകൾ നോക്കി ചിരിയോടെ ജോ നോക്കിയത് ജോണിയെയാണ്.
കാശി!
ജോ അവന്റെ വാപ്പുത്തി.
എന്താടാ?
കാശി ചോദിച്ചു.
പൊന്നു മോനെ, നീ പറയണ്ട, ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം. നീ ഇത് കൊളാക്കാതെ എനിക്ക് കുറച്ച് ടൈം താ.
ജോ അവന്റെ ചെവിട്ടിൽ മെല്ലെ പറഞ്ഞു. അപ്പോഴാണ് തേജസ് അങ്ങോട്ടേക്ക് വന്ന്.
തേജസ് മോനെ, മോനെ എവിടെയായിരുന്നു? അന്ന് പോയതിനു ശേഷം കണ്ടില്ല.
ലക്ഷ്മി ബാഗും പിടിച്ച് നിൽക്കുന്ന അവനോട് ചോദിച്ചു.
ഞാൻ നാട്ടിലില്ലായിരുന്നു അമ്മേ, ലാൽ സാറും വന്നിട്ടുണ്ട്.
അവൻ കാശിയെ നോക്കി. ലാൽ സാർ വന്നിട്ടുണ്ടെന്ന് കേട്ട കാശി സോഫയിൽ നിന്ന് എഴുന്നേറ്റു. തേജസ് ഓടിപ്പോയി കാശിയെ കെട്ടിപ്പിടിച്ചു.
എന്തോ അവൻ കെട്ടിപ്പിടിച്ചപ്പോൾ കാശിയുടെ കണ്ണൊക്കെ നിറഞ്ഞു.
താൻ അകറ്റിയിട്ട് അവന്റെ സ്നേഹം കാണുമ്പോൾ വല്ലാത്തൊരു നീറ്റുണ്ടായി കാശിക്ക്.
സഹോ, എന്നോട് ദേഷ്യമുണ്ടോ?
തേജസ് ചോദിച്ചു. കാശിയൊന്നും മിണ്ടില്ല. അവന്റെ മുഖം അടുത്തുനിന്ന് കാണുമ്പോൾ ആ കണ്ണുകൾക്ക് എന്തോ തന്നോട് പറയാനുള്ള പോലെ കാശിക്ക് തോന്നി.
മോനെ, ചായ കുടിക്ക്, എന്നിട്ടാവൻ സംസാരം,
ലക്ഷ്മി തേജിനോട് പറഞ്ഞു. ലാലും കുറച്ച് സാറുമാരും ഹാളിലേക്ക് വന്നു. കാശി അവരോട് സംസാരിക്കാൻ പോയി. ഈ സമയം തേജസ് രംഗം സന്തോഷം കൊണ്ട് നിറച്ചിരുന്നു. അപ്പുവിന് തോളിൽ വെച്ച് അവൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ഡാൻസ് ചെയ്യുമ്പോൾ കാശി പോലും നോക്കിന്ന് പോയി.
ഇവൻ ആരാണ്? ഒരു നിമിഷം കൂടി ഇവിടെ ഇത്രയും സന്തോഷം വരുത്താൻ.
കാശി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവനെ നോക്കിയിരുന്നു. ആര്യ കാശിയുടെ കയ്യിൽ വന്ന് പിടിച്ച് തോളിൽ ചാരി. ജാനിയുടെ മുഖത്ത് സങ്കടം വന്നു. അത് കണ്ട് റസിയയും ഗീതയും ആര്യയെ അവരുടെ അടുത്തേക്ക് വിളിച്ചു. ആര്യയും ജാനിയും റസിയയും ഗീതയും ശ്രീയും കൂടി റൂമിലേക്ക് പോയി. ആര്യ ബെഡിലിരുന്ന് ജാനിയെ ചുറ്റിപ്പിടിച്ചു.
എന്റെ ജാനിക്കുട്ടി, എന്റെ പൊന്നൂസ്, നീ ഇല്ലാതെ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ?
ആര്യ ഒലിപ്പീര് തുടങ്ങി. റസിയൊക്കെ അവളുടെ ഒലിപ്പീരത്ര പിടിച്ചില്ല.
കാശിയേട്ടിനെ കാണാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. നേരത്തെ ഞാൻ ഏട്ടന്റെ റൂമിൽ പോയപ്പോ തല തോർത്തി തരാൻ പറഞ്ഞ് ഒരേ വാശി. തോർത്തി കൊടുക്കുമ്പോ എന്നെ കെട്ടിപ്പിടിക്കാൻ നിൽക്കുക, കള്ളൻ.
ജാനിയെ വിഷമിപ്പിക്കാൻ വേണ്ടി ആര്യ നുണ പറഞ്ഞു. ജാനിയുടെ മിഴക്ക് നിറഞ്ഞിരുന്നു. റസിയക്കത് സഹിച്ചില്ല.
നോക്ക് ഗീതേച്ചി, ഞങ്ങൾ തേൻ കുടിക്കാൻ പോയതാണ്.
റസിയ ആര്യക്ക് പണിയെടുക്കാൻ തുടങ്ങി. അവൾ കാശിയും ജാനിയും അറിയാതെ എടുത്ത വീഡിയോ ഗീതക്ക് കാണിച്ചു കൊടുത്തു. അവന്റെ കൈകളിൽ നിന്ന് ജാനിക തേൻ കുടിക്കുന്ന കണ്ടപ്പോൾ ആര്യയുടെ കണ്ണു തള്ളി. കുശുമ്പും ദേഷ്യവും അവളുടെ മുഖത്ത് നിറക്കുന്ന കണ്ട് റസിയ ഉള്ളിൽ ചിരിച്ചു.
കാശിയേട്ടൻ ചേച്ചിയെടുത്തു പൊക്കിയോ?
ആര്യ അത്ഭുതത്തോട് ചോദിച്ചു.
അതെന്താ ചേച്ചിയെ പൊക്കിയെടുത്തിൽ ഇത്ര അത്ഭുതം? ഏയ്, ഇവരു മുമ്പ് നല്ല സുഹൃത്തുക്കളായിരുന്നു, പിന്നെ തല്ലി പിരിഞ്ഞതാണ്. രണ്ടാളും നേരിൽ കണ്ട വഴക്കാണ്, അതാ അത്ഭുതപ്പെട്ടെ.
ആര്യ പറഞ്ഞു കേട്ട് ജാനിക്ക് സങ്കടം തോന്നിയിരുന്നു. പക്ഷെ അവളൊന്ന് മറച്ചു പിടിച്ചിരുന്നു.
ഞാൻ പറഞ്ഞപ്പോ പൊക്കിയതാണ്, തേ മുഴുവൻ കുടിച്ചിട്ടാണ് ഇക്ക ചേച്ചി ഇറക്കിയത്. എന്ത് രസമായിരുന്നോ അവരവിടെ ഉണ്ടായിരുന്നപ്പോ. ഞങ്ങൾ കാട്ടിലും അരുവിലൊക്കെ പോകും. ആര്യ ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജാനി റസിയെയും കൊണ്ട് നാദേശ്വരത്തെ അവരുടെ പഴയ റൂമിലേക്ക് പോയി വാതിൽ കുറ്റിയിട്ടു. റസി, നീ എന്തിനാ ഈ വീഡിയോ ഇവിടെ കാണിച്ച്? ഞാൻ ഉണ്ടാക്കിയ കബട കൊട്ടാൻ തകർക്കല്ലേ, പ്ലീസ്. പിന്നെ എന്റെ ആര്യ നോവിക്കരുത്, അവൾക്ക് വേദനിച്ച എനിക്ക് സഹിക്കില്ലടാ. ജാനി റസിയുടെ തോളിൽ കിടന്ന് പറഞ്ഞു, എനിക്കും സഹിക്കുന്നില്ല അവരുടെ സ്നേഹം പറയുന്ന കേൾക്കുമ്പോ. നിങ്ങളുടെ വിഷമം എനിക്ക് കാണാൻ വയ്യത്ത. റസി, നീ ഇങ്ങനെ ചെയ്ത തകരുന്നതിന്റെ ലക്ഷ്യമാണ്, കാശിയേട്ടന്റെ സ്വപ്നമാണ്. എന്റെ പ്രണയം എനിക്ക് ഉള്ളിൽ മാത്രം മതി. അവന്റെ പിന്നാലെ നിഴൽ പോലെ നടന്നുള്ള പ്രണയം അവൻ പോലും അറിയാതെ. ആ സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് തകർക്കരുത്. അല്ലാതെ ഒരിക്കലും നടക്കാത്ത പ്രണയ സ്വപ്നങ്ങൾ ആലോചിച്ച് ഞാൻ നടക്കാറില്ല. അവന്റെ ഭാര്യയായി അവന്റെ സ്നേഹ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി ഒരു മുറുക്കളിൽ കിതപ്പ് കെട്ടടങ്ങി കിടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവന്റെ നിഴൽ പോലെ നടന്ന് അവൻ പോലും അറിയാതെ പ്രണയിക്കാനാണ്. അവന്റെ പ്രണയം ഒരിക്കലും എനിക്ക് ലഭിക്കില്ലെന്ന് അറിഞ്ഞിട്ടും അവന് മാത്രം പ്രണയിക്കാൻ വേദനയുടെ സുഖമാണ് ആ പ്രണയത്തിന്. അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഞാനിപ്പോ ആ പ്രണയത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ എന്റെ പ്രണയം അറിഞ്ഞാൽ ആ നിമിഷം കല്യാണം നടത്തിത്തരും. പക്ഷേ ഭാഗി പ്രണയം പറയില്ല. എനിക്ക് ലഭിക്കില്ല ഒരു കാമുകനെ, ഒരു ഭർത്താവിനെ. എന്റെ കാശി അങ്ങനെ എന്നിലേക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വരില്ല അവൻ. അങ്ങനെയെങ്കിൽ എന്നെ ആവാമായിരുന്നു. സ്വന്തം റൂമിൽ എനിക്ക് ഇടം തന്നതിന് എന്തൊക്കെ കുത്തുവാക്ക് മറ്റുള്ളവരിൽ നിന്ന് കേട്ടു. എത്ര നൊന്ത് കാണും. അന്ന് പോലും അവന്റെ ചിന്തയിൽ പോലും പ്രണയം വന്നിട്ടില്ല. സ്നേഹമായിരുന്നു ഭാഗ്യയോട്, അടങ്ങാത്ത സ്നേഹം. അവൾ മേശയുടെ ഡ്രോയിൽ നിന്ന് കീയെടുത്ത് കബോർഡ് തുറന്നു. റസിയെ അതിനു മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. 14 വയസ്സുകാരൻ കാശി അവന്റെ ഭാഗ്യക്ക് ഗാരേജിൽ പണിയെടുത്ത 750 രൂപയ്ക്ക് മേടിച്ചു തന്ന ആദ്യത്തെ സമ്മാനം. 350 രൂപയ്ക്ക് ഒരു ഉടുപ്പ്, 100 രൂപയ്ക്ക് കമ്മൽ, വള, മാല, മോതിരം, 200 രൂപയുടെ ചെരുപ്പ്, 50 രൂപ എന്റെ കയ്യിൽ തന്നു. പിന്നെ ഒരു തൊണ്ടും കയ്യിൽ വെച്ച് തന്നു. എന്നെ കൊണ്ട് ആ തൊണ്ടിൽ പണം ഇടിപ്പിച്ചു. പിന്നെ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശിൽ നിന്ന് ഒരു ഭാഗം എന്നും തൊണ്ടിലിടും. കുറെ ജോലികൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വില കൂടിയ സമ്മാനങ്ങൾ തരാൻ തുടങ്ങി. ഒരു മഴയുള്ള ദിവസം അവൻ വീട്ടിലേക്ക് ഓടി വരികയായിരുന്നു. പൂമുഖത്ത് ഞാൻ അവനെ കാണാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. നനഞ്ഞു കുളിച്ച് വന്നതിന് 14 വയസ്സുകാരൻ കാശിയെ പിന്നാലെ നടന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞ ഈ ഭാഗി. റൂമിലേക്ക് പോയ എന്നെ ബെഡിൽ പിടിച്ചിരുത്തി അവൻ മുട്ടുകുത്തി നിലത്തിരുന്നു. എന്റെ പാദങ്ങൾ അവന്റെ വലതു മുട്ടിൽ വെച്ചു. എന്റെ കാലിൽ കിലുങ്ങുന്ന കൊലുസിട്ട് തന്നു. ഒരു മാസത്തെ കൂലി വാങ്ങാതെ എനിക്കായി സ്വരുക്കൂട്ടി വെച്ച് പാദസ്വരം പണയം കൊടുത്തിരിക്കുകയായിരുന്നു. അത് വാങ്ങാനാണ് ആ മഴയത്ത് പോയത്. മുത്തശ്ശൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും ആരും അറിയാതെ അവൻ വീണ്ടും എനിക്ക് വേണ്ടി പല പല ജോലികൾ ചെയ്ത് അധ്വാനിക്കാൻ പോയി. ആ പണമെല്ലാം എൻ്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. പിന്നെ മുമ്പ് തൊണ്ടുകൾ കൂട്ടിവെച്ച പണവും ഇന്നെനിക്ക് അമ്മ ചെലവാക്കുന്ന ഓരോ കാശും കാശിനാഥൻ അധ്വാനിച്ച പണമാണ്. എനിക്കതറിയില്ലെന്നാണ് അമ്മ വിചാരിച്ചിരുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും ഞാൻ കൊണ്ടുപോയില്ല. പോകുന്നന്ന് ഞാൻ ധരിച്ചത് എൻ്റെ അമ്മയുടെ ധാവണിയായിരുന്നു. അവൻ തന്നതെല്ലാം ഇവിടെ തന്നെ വെച്ചാണ് ഇറങ്ങിപ്പോയത്. പിന്നീട് ഞാൻ ഈ റൂമിലേക്ക് വരാറില്ല, അവനും വരാറില്ല. നീ പറഞ്ഞില്ലേ എന്റെ ത്യാഗത്തേക്കാൾ കാശിയേട്ടന്റെ സ്നേഹത്തെയാണ് ഇഷ്ടമെന്ന്? ശരിയാണെന്ന്. എനിക്കറിയാം അവന്റെ സ്നേഹത്തിന്റെ വില. അവന്റെ സ്നേഹത്തിന് പകരം കൊടുക്കാൻ എന്റെ പ്രണയം പോലും തികയില്ല. റസി, തികയില്ല. എത്ര കൊളുത്താലും തികയില്ല. ജാനി റസിയുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഒരേ ഒരു ദിവസം ആ സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് എനിക്കുണ്ട്. ഒരിക്കലെങ്കിലും ആ മനസ്സിൽ പോലും ഞാനില്ല. എന്നാലും ഒരു മോഹം. ഇത്ത, നിങ്ങൾ രണ്ടുപേരും രണ്ട് ലോകത്താണ്. ഒരാൾ സൗഹൃദത്തിന്റെ ലോകത്ത് ഭാഗ്യ സ്നേഹം കൊണ്ട് പൊതിഞ്ഞെങ്കിൽ മറ്റൊരാൾ പ്രണയത്തിന്റെ ലോകത്ത് കാശിയെ ജീവനെ പോലെ താരൂലിക്കുന്നു. ഇതിന് രണ്ടിനും തീവ്രത കൂടുതലാണ്. റസിയ അവളെ നെഞ്ചോട് ചേർത്തു. കുന്നിൻമുകളിലേക്ക് പ്രകാശം തൂവുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി ബാൽക്കണിയിൽ നിൽക്കുന്ന കാശിനാഥൻ നെഞ്ചിൽ തലോടി. ഹെഡ്സെറ്റിലൂടെ അവളുടെ സ്വരം കേട്ട് നിൽക്കുകയാണ് അവൻ. അപ്പോഴും ഭാഗ്യ അറിഞ്ഞില്ല കാശിനാഥന്റെ നെഞ്ചിൽ ചിരി തൂവിയിരിക്കുന്നത് അവളാണെന്ന്, ആ നെഞ്ചിൽ ഉറങ്ങിക്കിടക്കുന്നത് അവളാണെന്ന്. അങ്ങകലെ കാണുന്ന കുന്നിൻമുകളിലേക്ക് നോക്കി അവൻ മെല്ലെ വിളിച്ചു. പാവമായിരുന്ന അവന്റെ പഴയ ഭാഗ്യയെ. അവൻ അറിഞ്ഞില്ല അവൾ ഇന്നും അവന്റെ കൂടെ നിഴൽ പോലെയുണ്ടെന്ന്. അവൻ നിറഞ്ഞ മിഴികളോട് വിളിച്ചു, ഭാഗി, നീ എവിടെയാണ് പോയി മറിഞ്ഞത്? അകലെ മിന്നാമിനികളുടെ കൂടെ ഓടുന്ന ഭാഗ്യയുടെ പിന്നാലെ താൻ ഓടുന്ന പോലെ അവന് തോന്നി. പിടിതരാതെ ഓടുകയാണ് അവൾ. എങ്ങോട്ടുമില്ലാതെ താഴ്വാരത്തേക്ക്, താൻ വിളിച്ചിട്ട് നിൽക്കാതെ. പിറ്റേ ദിവസം കാശിനാഥൻ ജോണിയെ കാണാൻ ഗ്യാരേജിലേക്ക് പോവാൻ ഇറങ്ങിയായിരുന്നു. ജാനിയും ശ്രീയും ശിവക്ഷേത്രത്തിൽ പോയി വന്ന് മുറ്റത്ത് അപ്പുവിനോടൊപ്പം നിൽക്കുകയായിരുന്നു. വയലറ്റ് ഷർട്ടും ക്രീം നിറമുള്ള പാന്റും ധരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന അവൻ കൂടുതൽ സുന്ദരനായിരുന്നു.
അവനെ ജാനി ഇടങ്ങാനിട്ട് നോക്കി.
ചുള്ളനായിട്ടുണ്ടല്ലോ,
അവൾ മനസ്സിൽ പറഞ്ഞു. ശ്രീമോൾ അമ്മ വിളിച്ചപ്പോൾ അകത്തേക്ക് പോയി. ബുള്ളറ്റിൽ ഇരിക്കുന്ന കാശി ഗ്ലാസിലേക്ക് നോക്കി താടിയിൽ വിരലോടിക്കുകയാണ്. കാശി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു.
ജാനി ഒരു ഹെൽപ്പ് ചെയ്യോ, എന്റെ സുഹൃത്തിന് ഗിഫ്റ്റ് ഒന്ന് കൊണ്ടുപോയി കൊടുക്കാവോ?
ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? എന്റെ ഒപ്പം പഠിച്ചൊരു പെൺകുട്ടിയാണ്, അവൾ തിരിച്ച് എനിക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവും? ഗീതേശിയും വിളിക്കാം.
അയ്യോ അത് വേണ്ട, അവൾക്കിന്ന് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്കിന്ന് അവധിയല്ലേ? നീ കാശിയുടെ ബുള്ളറ്റ് പോകോ.
എന്തോ?
കാശി അത് കേട്ട് അവനോട് ചോദിച്ചു. ആദി അവളോട് പറഞ്ഞ പോലെ അവനോട് ഗെഞ്ചി.
എന്ത് ഗിഫ്റ്റ്? എനിക്കൊന്നും വയ്യ, ആ ചെക്കന്മാരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരിടം വരെ പോവാനുണ്ട്. കാശി പ്ലീസ് ഡാ, നീയൊന്ന് പോയി, ഈ മൂദേവി എന്റെ ബുള്ളറ്റിൽ ഇരുത്താൻ പറ്റില്ല.
അല്ലെങ്കിലും ആരുമായിരുന്നു കാലന്റെ ബുള്ളറ്റ്?
പോവാൻ ആഗ്രഹമുണ്ടെങ്കിലും അവൾ എന്നെ ചൊടിപ്പിച്ചു.
പോടി,
നീ പോടാ.
ഒന്ന് കൊണ്ടുപോയി കൊടുക്ക്, കൊച്ചുമോളെയും കൂട്ടിക്കോ,
അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കാശിനാഥൻ അനുസരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ജാനിക ഭാഗീരഥി അവന്റെ ബുള്ളറ്റിന് പുറകിൽ കയറി. മട്ടുപ്പാവിൽ നിന്ന് ആ കാഴ്ച കാണുന്ന സൂര്യയും റസിയും ഗീതയും പ്ലാൻ നടന്ന സന്തോഷത്തിൽ പരസ്പരം കൈയടിച്ചു. അവന്റെ പുറകിൽ നിന്ന് അവൾ പോകുമ്പോൾ ലക്ഷ്മി സന്തോഷം കൂടി നിറഞ്ഞ മിഴികൾ തുടച്ചു. ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു സത്യങ്ങളൊന്നും. അവരൊന്ന് ഒന്നിച്ചിരുന്നെങ്കിലെന്ന് ആ അമ്മ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു.
ആദ്യേട്ടാ, നമ്മുടെ പ്ലാന് കൊള്ളാലേ, നിശ ഉണ്ടാവില്ലേ അവരവിടെ ചെല്ലുമ്പോ?
ഉണ്ടാവും, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
പ്ലാനൊക്കെ ഓക്കെ, പക്ഷെ കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വീർത്തിരിക്കും നോക്കിയേ.
അപ്പൊ ജാനിത്താനെ നോക്കിക്കാ.
അത് പിന്നെ പറയണോ, പൂനിലാവ് പോലെ മിന്നിത്തിളങ്ങിയല്ലേ ഇരിക്കുന്നേ.
എന്റെ മോള് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ, ആദി പറഞ്ഞു. കാശിയുടെ പുറകിലിരിക്കുന്ന ജാനി അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.